നിരാത്രിയിൽ മരണവും മരണാനന്തരവും എന്ന വിഷയത്തെക്കുറിച്ച് ചില മിനിറ്റുകൾ ഒരുമിച്ച് ചിന്തിച്ചു. 90 സങ്കീർത്തനം അതിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം.
കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപേ നീ അനാദിയായി ശാശ്വതമായ ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്നും അരളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കി കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവിരിപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു.
ആമേൻ. രാത്രിയിൽ നിന്റെ ജീവിതത്തിൽ പ്രത്യാശയുണ്ടോ? നിന്റെ യാത്ര എങ്ങോട്ട? സാധുക്കളും മൺകീടങ്ങളും പൊടികളും ഏഴകളുമായി ഞങ്ങളെ തൃക്കൺ പാർക്കുവാൻ അങ്ങേക്ക് തിരിഹിതമുണ്ടായതിനാൽ സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാ നല്ല ദാനങ്ങൾക്കുമായി സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രിയിൽ അവിടുത്തെ ശബ്ദം ഞങ്ങളുടെ കാതുകളിൽ മുഴങ്ങണം. ദൈവം നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് കാക്കണം. സകല നല്ല ദാനങ്ങൾക്കുമായി സ്തോത്രം കടന്നു വന്ന അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കും. ക്രിസ്തുയേശുവിന്റെ സ്തുല്യനാമത്തിൽ തന്നെ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ യോഗങ്ങളുടെ പ്രഥമ രാത്രിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്തൃനാമത്തിൽ വന്ദനം ചെയ്യുകയും ചെയ്യുകയാണ്. 90 സാധാരണ മരണ വീടുകളിൽ വായിക്കാറുള്ള ഒരു സങ്കീർത്തനമാണ്. മരിച്ചു കിടക്കുന്ന പുള്ളിക്ക് വേണ്ടിയല്ല, അതിന് ചുറ്റുപറ്റിയിരിക്കുന്ന പുള്ളികൾക്ക് വേണ്ടി. ഓൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരും കരച്ചിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരും കരയുന്നത് കണ്ട് കരയുന്നവരും ഒക്കെ ഉണ്ട്. ആരെങ്കിലും കരയുന്നത് ആ മുഖത്തിന്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ അതുപോലെ കരയുന്ന പുള്ളികളും ഉണ്ട്. ഇങ്ങനൊക്കെ പിടിച്ചൊക്കെ നിൽക്കുന്നത് കണ്ടാൽ നമ്മൾ വിചാരിക്കേണ്ട, ഇതല്ല മരണ വീട്ടിൽ ചെന്നാൽ പൊന്നച്ചോ ഇപ്പൊ നമ്മൾ ചിരിക്കുന്നെങ്കിലും നമുക്ക് ചിരി വരികയല്ല. ചിലർക്ക് കരയാൻ കണ്ണീരില്ല, അവരാങ്ങും കാട്ടിയൊക്കെ. വേറെ ചില വല്യപ്പന്മാർ കയറി വന്നാൽ അവർക്ക് കരച്ചിലുമില്ല പറച്ചിലുമില്ല, എന്തെങ്കിലുമൊക്കെ മോണ കാട്ടി ഇങ്ങനൊക്കെ കാണിക്കുക. മരണ ദിവസം കരയിച്ചുകൊണ്ട് ഓരോരുത്തർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. കരഞ്ഞുകൊണ്ട് തുടങ്ങുന്ന മനുഷ്യ ജീവിതം കരയിച്ചുകൊണ്ട് ഈ ലോകത്തിൽ അവസാനിക്കുന്നു. പിന്നെ നിത്യതയുടെ പടിക്കെട്ടുകളിലേക്ക് ചുവടുവയ്ക്കുകയായി. ജനനം കൊണ്ട് തുടങ്ങി മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിയല്ല മനുഷ്യൻ, നിത്യതയിലേക്ക് ത്വരിതഗമനം ചെയ്യുന്ന ചിരംജീവിയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ കയ്യും കെട്ടി വായും പൊട്ടി ഇറങ്ങാതെ ഇരിക്കുമ്പോഴും നിങ്ങളുടെ യാത്ര നടന്നുകൊണ്ടിരിക്കുക. എവിടേക്ക് പോകുന്നു? 2 വഴികളിലാണ് യാത്ര. ഇന്ന് രാത്രി മരണത്തിന്റെ നാൽക്കവലയ്ക്കൽ വച്ച് ഒരുമിച്ചു പോകുന്നവർ തമ്മിൽ പിരിഞ്ഞ് നിങ്ങൾ എവിടേക്ക് പോകുന്നു എന്ന് വെളിപ്പെടുത്തുന്ന അവസരം കൂടെയാണ്. എന്നാൽ യാത്ര ആരംഭിക്കും മുമ്പേ നിങ്ങൾ എവിടേക്ക് പോകുന്നുവെന്ന് നിങ്ങളുടെ ഒരുക്കം കാണുമ്പോൾ അറിയാം. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ചന്തയിൽ പോകുന്ന ആളിന്റെ ഒരുക്കമല്ല കല്യാണത്തിന് പോകുമ്പോൾ. അപ്പൊ അത് പ്രത്യേകിച്ചൊരു ഒരുക്കമാണ്. ആരാധനയ്ക്ക് പോകുമ്പോൾ അതിന് വേറൊരു ഒരുക്കമാണ്. ഓരോന്നിനും ഓരോന്നിൻ്റെതായ ഒരുക്കങ്ങളുണ്ട്. ഇതുപോലെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന, ആമേൻ, നിത്യതയിലേക്ക് യാത്ര ചെയ്യുന്ന, ജീവിതാന്ത്യത്തെ ലക്ഷ്യമാക്കി നീങ്ങുന്ന വ്യക്തികളാണ് വിടുവിക്കുന്ന സകല ആളുകളും. അത് വിശ്വാസിയായാലും അവിശ്വാസിയായാലും, എന്നെ ഞാൻ പറഞ്ഞാൽ ഒരു ഈശ്വര വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും നീ പോയേക്കൂ, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ 90 സങ്കീർത്തനം ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന മോശയുടെ ഒരു പ്രാർത്ഥനയാണ്. ഇതിന് പണ്ഡിതന്മാരുടെ അഭിപ്രായം, തന്റെ സഹോദരനായിരിക്കുന്ന അഹരോന്റെ ദേഹവിയോഗത്തിങ്കൽ ഹോർ പർവ്വതത്തിൽ വച്ച് താൻ തന്റെ സഹോദരന്റെ വസ്ത്രം അഴിച്ചു മാറ്റി സഹോദരന് പുത്രനായി എലിയാസറിനെ ധരിപ്പിക്കുമ്പോൾ നേരത്തെ വിളിച്ചു പറഞ്ഞു വച്ചാ ഇന്ന് അച്ചായൻ മരിക്കും, അത് പർവ്വതത്തിൽ കയറി ചെല്ലണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്, വാ എന്ന് വിളിച്ച് മരണത്തിനു വേണ്ടി വിളിച്ച് ഹോർ പർവ്വതത്തിൽ കയറ്റി നിർത്തി അവിടെ വച്ച് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ക്രമപ്പെടുത്തി അവസാനം താൻ തന്റെ കണ്ണ് അടയ്ക്കുന്ന അവസരത്തിൽ തന്റെ ദേഹവിയോഗത്തിങ്കിൽ പാടിയ വിലാപഗീതം കൂടെയാണ് ഈ 90-ാം സങ്കീർത്തനം. അതിന്റെ 10-ാമത് വാക്യം ഒന്നുകൂടെ വായിക്കാം. ആമേൻ.
ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം, പ്രയാസവും ദുഃഖവും അത്രേ, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യുന്നു.
ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം, പ്രയാസവും ദുഃഖവും അത്രേ, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. ഹല്ലേലൂയ. ജീവിതത്തിൽ മരണത്തിൽ പ്രത്യാശയുള്ളൊരു വർഗമുണ്ട് എന്ന് ഓർക്കണം. പല്ലുകടിച്ച് ഞെരിച്ച് പിടിച്ച് കണ്ണുവല്ലാതെ തള്ളി അടുത്ത് നിൽക്കുന്നവരെ പിടിച്ചു മറിച്ച് കൈകാലുകൾ അടിച്ചു മരിക്കുന്ന മരണമല്ല, പ്രത്യാശയുടെ പദങ്ങൾ പറഞ്ഞും പ്രത്യാശയുടെ ഗാനങ്ങൾ പാടിയും അക്കരയിലേക്ക് കടന്നുപോയ 1000-ആയിരം വിശുദ്ധന്മാരുണ്ട്. അവരൊക്കെയാണ് ഞങ്ങൾക്ക് മുൻഗാമികളായി നിൽക്കുന്നത്. ഈ ഭാഗത്ത് ദൈവത്തിന്റെ ദാസനായ മോശ പറയുക, ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും, ഒരിക്കൽ മരിക്കും. കുഞ്ഞേ, നീ മരിക്കും, അതറിയണം. സ്നേഹിത, നീളമുള്ള നിങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങളുടെ കണക്ക് കണ്ണുകൊണ്ട് കൂട്ടി പെട്ടി പണിഞ്ഞുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞില്ലല്ലേ? അറിയണം. നീ അത് വഴി കടന്നുപോയപ്പോ ശവപ്പെട്ടിക്കാരൻ കണ്ണുകൊണ്ട് അളന്ന് നിന്നെ. വേണ്ട വേണ്ട, 6.5 അടി നീളമുണ്ട് ഡേ, 6.5 അടിക്കൊരെണ്ണം പണിതിട്ടേ. ഒരു പക്ഷേ ഇതിലെ വരികയാണെങ്കിൽ അടിച്ചങ്ങോട്ടിടാൻ നമ്മുടെ എല്ലാം പേരിൽ പെട്ടി പണിത് വെച്ചിട്ടുണ്ട്. ഇതറിയണം.
ഇന്നലെ കണ്ടവർ ഇന്ന് വിടില്ല. ലോകം മൊത്തം അടക്കി ഭരിക്കുവാൻ ചുവട് വെച്ചെറിയും തലയും മുറുക്കി ചുവട് വെച്ചിറങ്ങി വന്ന വമ്പന്മാർ പലരും അമ്പേ മണ്ണവരെ വിഴുങ്ങി, പുഴു അവരെ തീർത്തു, അസ്ഥി പോലും ദ്രവിച്ചുപോയി. നെഞ്ചു വിരിച്ച് നെഞ്ചത്തെങ്ങാനൻ 2-3 തലമുടി തമ്പുരാൻ തന്നിട്ടുണ്ടെങ്കിൽ അതും കാണിച്ച് അതിന്റെ പുറത്തൂടെ ചിലപ്പം മുക്കം പണ്ടമായിരിക്കും ഒരു മാലയും വീശി നീ ആ നടക്കുന്ന നടപ്പും ഒക്കെ കണ്ടാൽ ഞാൻ സാധാരണക്കാരൻ കണ്ടാ തോന്നിപ്പോകും. ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയാം, നിന്റെ വയറ്റിൽ കിടക്കുന്ന മലം 3 പ്രാവശ്യം ഇളകിപ്പോയാൽ നിന്നെ കൊണ്ടൊരു ചുക്കിനും കൊള്ളിക്കത്തില്ല. പിന്നെ
ഇതറിയണം, ഇതറിയണം, ലോകം മൊത്തം ഇതറിയണം.
ദൈവം തന്നിരിക്കുന്ന ആരോഗ്യവും ദൈവം തന്നിരിക്കുന്ന സൗന്ദര്യവും ഒക്കെ വിലപിടിപ്പുള്ളതായി നിൽക്കുന്നത് ദൈവം നിന്നിൽ പകർന്നിരിക്കുന്ന പ്രാണനുള്ളത് കൊണ്ട്.
പ്രാണം പോയാ പിന്നെ എന്തിനു കൊള്ളാം, കാണാൻ പോലും കൊള്ളുക. എന്റെ മൂക്കിൽ പഞ്ഞിയും വെച്ച് കീത്താടിക്ക് മേലോട്ടൊരു കെട്ടും കെട്ടി ആ കിടപ്പ് കിടക്കുന്ന കണ്ടുകൊണ്ട് ഇന്ന് വരെയും ഒരു സൗന്ദര്യ ശാസ്ത്രജ്ഞൻ ഇതെന്തോ ഒരു സൗന്ദര്യമായെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഒന്ന് നോക്കും പിന്നെ പോകും, അല്പം കൂടെ നിന്നാ നാറും.
നിദ്രയിൽ വിടരുന്നത് രാവിലെ കരിഞ്ഞു മാറുന്നു മനുഷ്യ.
രാത്രിയിൽ നിന്റെ ജീവിതത്തിൽ പ്രത്യാശയുണ്ടോ? നിന്റെ യാത്ര എങ്ങോട്ടാ? തനായ മോശ പറയുക, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും.
ഇവിടെ ഇരിക്കുന്നതൊന്നും മനുഷ്യരല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കത്തില്ല. ഞങ്ങൾ പറയും ഞങ്ങൾ ആ മനുഷ്യരല്ല.
മനുഷ്യർ ഉണ്ട് ഇല്ലെന്ന് പറയാനൊക്കത്തില്ല, അത് ഈ കൂടിനകത്തിരിക്കുക. പിന്നെ ഇതൊക്കെ ഈ ചുമന്നതും വെളുത്തതും കറുത്തതും മഞ്ഞിച്ചതും ഒക്കെ മനുഷ്യനെ കൊണ്ടു നടക്കുന്ന കൂടാ, അത് പഠിക്കണം. ലാസർ വി മാത്യു എന്ന് പറയുന്ന വ്യക്തിത്വം ഈ നിൽക്കുന്ന കറുത്ത ശരീരത്തിലെ വെളുത്ത ഷർട്ടല്ല. ഈ ഷർട്ട് ഊരിയാലും ലാസർ വി മാത്യുവിനകത്തു. ഈ കൈയല്ല, ഇത് കൈ വെട്ടിയാലും ലാസർ വി മാത്യു ഉണ്ട്. കഴുത്തല്ല, കഴുത്ത് വെട്ടിയാലും ലാസർ വി മാത്യു ഉണ്ട്. ലാസർ വി മാത്യു എന്ന് പറയുന്ന വ്യക്തിത്വത്തിന്റെ പുറം കൂടാണ് നിങ്ങൾ കാണുന്ന എന്റെ ശരീരം. 6 അടി നീളമുണ്ടെന്ന് വിചാരിച്ച് വ്യക്തിത്വം മഹത്വമാകണമെന്നില്ല. ആളിൽ കുറുകിയവനായതുകൊണ്ട് വ്യക്തിത്വത്തിന് കുറവ് വരണമെന്നില്ല.
ഇവിടെ ഇരിക്കുന്നതെല്ലാം ഓരോ വ്യക്തികളെ വഹിച്ചു കൊണ്ടുവന്ന കൂടുകളാ.
ഈ കൂടൊരിക്കലിട്ടിട്ട് ഞാനും നിങ്ങളും നമ്മുടെ വ്യക്തിത്വം നമ്മുടെ ദേഹി ചെല്ലേണ്ടടത്തേക്ക് ചെല്ലും. അപ്പോൾ
നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്
ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദേഹവും ദേഹിയും കൂടെ ഒരുമിച്ച് ചേരുന്നതാണ്. എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെ യാത്ര ചെയ്യുക, ദേഹം ദേഹി ഇവർ തമ്മിൽ പിരിയുന്ന ദിവസമാണ് മരണം എന്ന് പറയുന്ന ദിവസം. എന്നാണ് അടുത്തിരിക്കുന്നവരൊക്കെ നെഞ്ചത്തിടിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നത്. അതിന്റെ തലേദിവസം വരെ ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടില്ല, എന്നാൽ അന്ന് അയ്യോ എന്നൊക്കെ പറയുന്ന കേട്ടാ തോന്നും ചത്തുപോയത് കൊണ്ട് വലിയ കുഴപ്പമായി പോയെന്നു, ചത്തു കിട്ടിയല്ലോ എന്നുള്ള സന്തോഷം പിറ്റേ ദിവസം പോലും ഉണ്ടാകും. നിങ്ങളുടെ യാത്ര എങ്ങോട്ടാണ്? ഇത് വേഗം തീരുകയും ഞങ്ങൾ പറന്നുപോവുകയും ചെയ്യും എന്ന് പറയുന്ന ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഒരിക്കൽ ഒരു നിരീശ്വരവാദിയുടെ മരണം വായിച്ചത് ഞാനൊന്ന് പറയാം. നിരീശ്വരവാദി മരിക്കുവാൻ തുടങ്ങുകയാ, മരണം കാത്തു കിടക്കുക. കൂട്ടുകാരൊക്കെ ആദ്യം വളരെ യുക്തിയോടാ വന്നിട്ടുള്ളതൊക്കെ, കാരണം യുക്തിവാദത്തിന്റെ മെയിൻ ആശാനായി കിടക്കുന്നു. അവൾ വന്ന് സംസാരിക്കുന്നു, സാറേ ഇതൊക്കെയാലും മരണസമയത്തും സാറ് നമ്മുടെ വാദം പിടിച്ചുകൊണ്ടിരിക്കുന്നത് കൊള്ളാം. അവളെ അദ്ദേഹം പറഞ്ഞു, ഞാനെ മരിക്കുന്നെങ്കിൽ ആ വാദത്തിലേ മരിക്കും. മരണം എന്നുള്ളത് ശരിയാ, വാദം കൂടെ ഉണ്ട്. എന്നാൽ മരണം വന്നടുത്ത് താൻ കൈകാലുകൾ വിറച്ച് കണ്ണുകൾ കോട്ടി ഇങ്ങനെ വട്ടം പിടിക്കാൻ തുടങ്ങി. അടുത്ത് നിന്ന് ആ സഹഭൃത്യൻ പറഞ്ഞു, സാറേ ഇളകരുത്, സാറേ ഇളകരുത്, ഉറക്കണം, ഉറപ്പിക്കണം, ഉറക്കണം, മനസ്സുറപ്പിക്കാൻ പറഞ്ഞു. അവസാനം അദ്ദേഹം ചോദിച്ച ചോദ്യമാണ്, എവിടെ ഉറപ്പിക്കാനാടോ,
എവിടെ ഉറപ്പിക്കാനാടോ?
സാറേ സാറിൽ തന്നെ ഉറപ്പിക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാനേ ആകെ ഇളകുന്നു, ഇനി ഞാൻ എവിടെ ഉറപ്പിക്കാം? യാതൊരുവിധ പ്രത്യാശയുമില്ലാത്തവനായി ആ നിരീശ്വരവാദി ലോകത്തോട് യാത്ര പറഞ്ഞു എന്ന് ഞാൻ പറയുമ്പോൾ, അവന്റെ ദേഹിയെ അറസ്റ്റ് ചെയ്ത് തമ്പുരാന്റെ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് വരെയും അവനെ സബ് ജയിലിൽ അടയ്ക്കേണ്ടതിന് വേണ്ടി ദൈവം ഉണ്ടാക്കിയ യാതനാ സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയെന്നാ അതിന്റെ അർത്ഥം. എന്നാൽ ഭക്തനായ കൊച്ചുകുഞ്ഞു വിദേശി, കേരളത്തിന് ഭക്തിമാർഗം കാണിച്ചു കൊടുത്ത ശ്രേഷ്ഠൻ, മരണസമയത്ത് തന്നെ ആയിരക്കണക്കിന് അല്ല പോട്ട നൂറ്റിക്കണക്കിന് പാട്ടുകൾ ഈ മലയാളക്കരയ്ക്ക് സംഭാവന ചെയ്ത ശ്രേഷ്ഠനാ, അപ്പോൾ അദ്ദേഹം താന് മരണക്കിടക്കയിലായിരുന്നപ്പോൾ തന്റെ ശിഷ്യവൃന്ദങ്ങൾ വട്ടമിട്ട് നിന്ന് പ്രത്യാശയുടെ പാട്ടുകൾ പാടുകയാ, മറ്ററങ്ങരെ പാട്ടുകളും ചേർന്ന് പാടുകയാ. താൻ വിളിച്ചു പറഞ്ഞു, യോർദാനക്കരെ കാണുന്നു എൻ വാക്തത്വ ദേശം ശോഭയാണെന്നുള്ള പാട്ട് പാടുവാൻ അവരൊരുമിച്ച് ചേർന്ന് പാടി.
യോർദാനക്കരെ കാണുന്നു എൻ വാക്തത്വ ദേശം ശോഭയാൽ, യോർദാനക്കരെ കാണുന്നു എൻ വാക്തത്വ ദേശം ശോഭയാൽ, 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 എൻ വാക്തത്വ ദേശം ശോഭയാൽ, 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 ഭഗത ദേശം ശോഭയാൽ, യോർദാനരിയെ തരണം ചെയ്യുമൻ രക്ഷകൻ പോ ധൈര്യമായി, യോർദാനരിയെ തരണം ചെയ്യുമൻ രക്ഷകൻ പോട്ട് ധൈര്യമായി, 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 എന്റെ രക്ഷകൻ പോട്ട് ധൈര്യമായി, 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 എന്റെ രക്ഷകൻ പോട്ട് ധൈര്യമായി.
ശിഷ്യവൃന്ദങ്ങൾ ചാമ്പിനടിച്ച് പാട്ട് പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ കനം കുറഞ്ഞ മെലിഞ്ഞ തന്റെ കൈകൾ മുകളിലേക്ക് ഉയർത്തി, നാളെ രാത്രി ഇവിടെ എത്തുമോ ആർക്ക് പറയാം? തന്റെ ഇടമുള്ളവരുണ്ടോന്നാ ഞാൻ ചോദിക്കുന്നത്. നിനക്ക് പറയാനൊക്കുന്നെങ്കിൽ ഒന്നേ ഉള്ളൂ, ദൈവം അനുവദിച്ചാൽ. രാത്രിയിൽ മരണം നിന്റെ വാതിക്കൽ വന്ന് മുട്ടിയാൽ നിനക്കൊരു ഉത്തരം കൊടുക്കുവാനുണ്ടോ? ഞാൻ യേശുവിന്റെ പൈതലാണ്. ഹല്ലേലൂയ.
ദുഷ്ടന്മാർക്ക് വേളേറ്റത് ജോത്തന്മാർക്ക് വേളേറ്റത്
ദൈവത്തേന സ്തോത്രം സ്തോത്രം പാടുന്ന പങ്കുദാന്ത ദൈവത്തേന സ്തോത്രം സ്തോത്രം പാടുന്ന
മരണം ലോകത്തിൽ നിന്നെ വേർപിരിക്കുന്ന ഒരു പ്രത്യേക ദിവസമാണ്. നീ ആരാ ഞാനാരാൻ തെളിയിക്കുന്ന ദിവസമാണ്. ആശാരി ഏതാ മൂശാരി ഏതാന്ന് ജനം പറയുന്ന ദിവസമാണ്. മരണത്തിന്റെ കാഠിന്യത്തെ മറച്ചു പിടിക്കുവാൻ ആർക്കും കഴിയത്തില്ല. തോട്ടം മേരിയോണൊരിക്കൽ പാടി, സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിക്രമത്തിലെങ്കിലേയും നമുക്ക് പിന്നെ എന്ത് ശങ്കമാറ്റമൊന്നുമില്ലതിൽ. അപ്പോൾ വമ്പന്മാര് പലരും ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞു. ശ്രേഷ്ഠനായിരുന്ന മഹാനായിരുന്ന അലക്സാണ്ടർ
ലോകത്തെ മൊത്തം കീഴടക്കി അവസാനം മഹാസമുദ്രത്തിന് മേൽ മുമ്പിൽ നിന്നുകൊണ്ട് കൈനീട്ടിക്കൊണ്ടല്ലയോ, മഹാസമുദ്രമേ നീയും കരയായിരുന്നെങ്കിൽ സൈന്യ ബാഹുല്യത്താൽ ഞാൻ നിന്നെയും കീഴടക്കുമായിരുന്നു എന്ന് പറഞ്ഞ അലക്സാണ്ടറും മരണത്തിന്റെ മുമ്പിൽ കൈയുയർത്തി പിടിച്ചു, അതിന്റെ മുമ്പിൽ മലർത്തിയടിക്കപ്പെട്ടു.
മരണം കഴിഞ്ഞാൽ ശരീരത്തിന് വിലയില്ലെന്ന് പഠിക്കും, കോഴിയുടെ വില പോലും നിനക്കില്ലെന്ന് പഠിക്കും.
ഓടിവരുന്ന വണ്ടിക്ക് കുറുക്കിയാടുന്ന കോഴിക്ക് ഇടിപറ്റി താഴെ വീണെന്ന് പിടച്ചാൽ അടുത്തുള്ള കള്ളിഷാപ്പിൽ കൊണ്ടു കൊടുത്ത 18 രൂപ കിട്ടും, നീ ചത്താലോ. പൊട്ടുകല ഒടിഞ്ഞു വീണാൽ വെട്ടിയെടുത്തു കൊണ്ടുവന്ന് അവിടെ ഇവിടെ ഒന്ന് ചീകി മാറ്റി തോരൻ വെക്കാൻ അല്പ പയറും കൂടെ ഇട്ടാൽ നീ തൊലഞ്ഞാൽ.
കട്ടുകേറി ആട് ചത്താൽ വെട്ടിയുരിഞ്ഞു കൊണ്ടു കൊടുത്താൽ 1 കിലോ ആട്ടിറച്ചിക്ക് 100ലധികം രൂപയുണ്ട് ഇപ്പോൾ വില.
ആരും അറിയത്തില്ല എങ്ങനാ തട്ടിപ്പോയത്. വീടുകളിൽ കൊണ്ടു നടന്നൊരു കച്ചവടം തൊലിക്കുണ്ട്, അതിലെ തോലിന് വിലയുണ്ട്. തോലിന് കഴിഞ്ഞ ദിവസം 2 തോല് ഞാന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് എനിക്ക് തബലയുണ്ടാക്കാൻ എടുത്തതിന് 500 രൂപ. നിന്റെ തൊലി വിളിച്ചാൽ ആർക്ക് വേണമെന്ന് പറ നീ മലബാർ ഗ്ലോറി സോപ്പും ഒക്കെ ഇട്ട് തേച്ച് മെനിക്ക, നിന്റെ തൊലി ആർക്ക് വേണം. പഠിക്കേ, നിന്റെ പ്രാണന്റെ ക്ഷണഭംഗുരത പഠിക്ക്, നിന്റെ ജീവന്റെ നിലനിൽപ്പ് എവിടെയാണെന്ന് പഠിക്ക. ഈ ആദ്യ രാത്രി ഒരു കുടുംബം വന്നില്ലെങ്കിൽ നീ തൊലയോ എന്ന് പഠിച്ചു പോ. ആ പഠനമാ ഏറ്റവും വലിയ പഠനം.
ഈ ആദ്യ രാത്രി ഒരു കുടുംബം വന്നില്ലെങ്കിൽ നീ തൊലയോ എന്ന് പഠിച്ചു പോ.
ആ പഠനമാ ഏറ്റവും വലിയ പഠനം.
അവരെ കുറിച്ചറിയുന്ന അറിവാണ് ഏറ്റവും വലിയ അറിവ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ
മരണ വീട്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒന്നിലധികം ഭാഗങ്ങളുണ്ട്. അതിലെ ഒരു പ്രധാന ഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. ഈ പ്രസംഗത്തിന്റെ പ്രധാന ഭാഗം അവിടെയാണ്. അതായത് അതിന്റെ 16-ാം അധ്യായത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ലാസറിന്റെയും ധനവാന്റെയും ചരിത്രം വിസ്തരിക്കുകയാണ്. നമുക്കറിയാം അതിന്റെ 19 മുതൽ 28 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങളുടെ സവിശേഷമായ ശ്രദ്ധയ്ക്ക് വേണ്ടി വായിക്കുന്നു.
ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്നു പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരക്കിൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നോക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസറുവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്ക് നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അതിന് അവൻ, എന്നാൽ പിതാവേ, അവനെ എന്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതന സ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരുടെ സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. അവനവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കാൻ ഞാൻ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു.
ഈ ഭാഗത്ത് നിന്ന് നമ്മുടെ ചിന്തയിൽ ഉരുത്തിരിയേണ്ട രണ്ട് കാര്യങ്ങൾ: ഒന്ന്, മരിച്ച ദുഷ്ടന്റെ ഗതി; രണ്ട്, മരിച്ച നീതിമാന്റെ ഗതി. നീതിമാനായ ഒരുത്തൻ, അവനെയാണ് ദരിദ്രനായിരുന്ന ലാസറിനെ കൊണ്ട് തമ്പുരാൻ നമ്മുടെ ചിന്തയിലേക്ക് ശ്രേഷ്ഠമായ വിഷയമായി കൊണ്ടുവരുന്നത്. മരിച്ച ധനവാൻ, അവനെയാണ് ദുഷ്ടന്റെ മരണാനന്തരം എന്ന വിഷയം നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുന്നത്.
ഈ രണ്ട് ഗതിയല്ലാതെ മൂന്നാമതൊന്നില്ലെന്ന് പഠിക്കണം.
അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നിൽ നമ്മൾ പോകാനുള്ളവരാണ് എന്നുള്ള കാര്യം പഠിച്ചോണം. എവിടേക്കാ നമ്മുടെ യാത്രയെന്ന് സ്വയശോധന കൂടെ ചെയ്തോണം.
ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാടുമ്പോൾ അത് നിങ്ങളുടെ ആശ്വാസത്തിന് മാത്രമല്ല, ഗുണീകരണത്തിനും ചിന്തയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് ശ്രദ്ധ വിട്ടു പോകാതിരിക്കാനും കൂടെയാണ് പാട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പാടുന്നു.
രണ്ടാ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങിയ രണ്ടുപേരെയാണ് നാം ഈ ഭാഗത്തുനിന്ന് കാണുന്നത്.
ഇത് കെട്ടുകഥയല്ല, നമ്മുടെ കർത്താവ് തിരുവായ്മൊഴിഞ്ഞ ശ്രേഷ്ഠമായ ഉപദേശ സംഹിതകളും എസ്കറ്റോളജി അല്ലെങ്കിൽ ഭാവികാല ശാസ്ത്രം എന്ന തിയോളജിക്കൽ വിഭാഗം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേക ഭാഗമാണ് ഇന്ന് രാത്രിയിൽ തുടർ ചിന്തയ്ക്കായി വായിക്കപ്പെട്ടിരിക്കുന്നത്.
ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, പേരില്ലാത്ത
ഒത്തിരി പേര് ഇതിനകത്തുണ്ട്. മുടിയനായ പുത്രൻ പേരില്ല. എന്തോ അവന്റെ പേര്? ആ, പേരില്ലാത്ത വേറെ ആരുണ്ട്? ധനവാനായൊരു മനുഷ്യൻ പേരില്ല. മുടിയൻ പുത്രന്റെ അപ്പന് പേരില്ല, ചേട്ടന് പേരില്ല, അവന് പേരില്ല. ഒരുമാതിരിപ്പെട്ട ധനവാന്മാർക്കൊക്കെ നാട്ടിലേ ഉള്ളു പേര്, പുസ്തകത്തിൽ പേരില്ല.
നാട്ടിൽ വലിയ പേരാ,
അച്ഛനെ അറിയാമില്ല. സ്വല്പം കുടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ആശാൻ കുടിച്ചു കഴിഞ്ഞാൽ പിന്നുണ്ടല്ലോ, ഒരുത്തൻ അടുക്കാനൊക്കത്തില്ല. ശരിയാ, മാറും. ചില വിചാരിക്കുന്ന ഈയാടെ കൊടവണ്ടി കാണുമ്പോ പേടി വരുമെന്നാ. കൊടവണ്ടി കാണുമ്പോ സന്തോഷമുള്ളൂ, കാരണം അതേ പിടിച്ച് തള്ളിയാലും നീ പോക്കാന്ന് മറ്റുള്ളവർക്കറിയാം. അതാ ശരി, ചുവടാൻ നിവൃത്തിയില്ല, വരുമ്പോ അതേ പിടിച്ചങ്ങ് തള്ളിയാ മതി, മറിഞ്ഞു വീണത് തന്നെ. പിന്നെ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് തെള്ളിയവന് വീട്ടിൽ പറ്റുകയും ചെയ്യാം. ആ വരവും ആനയുടെ വീട്ടിൽ നടപ്പൂടെ കണ്ടാത്തൊന്നും ഇവനെ ഒന്നും അല്ലെന്ന് പഠിച്ചോണം. രണ്ട് ചവിട് കയറ്റം കയറുമ്പോ നിന്നവൻ അണക്കിയ തടിയറപ്പുകാരന്റെ അറപ്പുമില്ലല്ലോ. അണപ്പ്
ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു.
ഡ്രസ്സിങ് വായിച്ചേ.
ധനവാനൊരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു.
ഗംഭീര ചാപ്പാട്, കേമമായ വസ്ത്രധാരണം, ആള് കണ്ടാൽ ഒരുമാതിരിപ്പെട്ടവരൊക്കെ തലവിലിക്കിപ്പോയി. ഇതൊക്കെ ആയാലും
അനുഗ്രഹിക്കപ്പെട്ടവനാ കേട്ടോ. നമ്മുടെയൊക്കെ വിചാരം അനുഗ്രഹം എന്ന് പറയുന്നത് കാശാണെന്ന്. കാശ് ദൈവാനുഗ്രഹമല്ല, പഠിച്ചോണം.
കാശ് ദൈവാനുഗ്രഹമല്ല.
ഇപ്പൊ എല്ലാം തിയോളജി പഠിക്കുന്ന എല്ലാം പ്രോസ്പെരിറ്റി തിയോളജിയാ എന്ന് പറഞ്ഞാൽ
കഴിഞ്ഞകാല ഭക്തന്മാരൊക്കെ പാടിയത് കേൾക്കണോ? ദുഃഖത്തിന്റെ പാത്രം കർത്താവന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ വാങ്ങി. ഹല്ലേലൂയ പാടിടും ഞാൻ. പൗലോസ് പറഞ്ഞത് കേട്ടോ, കഷ്ടതയോ പട്ടിണിയോ ദാരിദ്ര്യമോ ആപത്തോ വാളോ നഗ്നതയോ ഉയരത്തിനോ ആഴത്തിനോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു.
പൗലോസ് പറയുക, ശീതകാലത്തിന് മുമ്പ് വരാൻ നോക്കണേ, ഞാൻ അവിടെ ഒരു പുതപ്പ് വെച്ചു പോന്നിട്ടോ എന്ന് കൊണ്ടുവരണ്. എക്സ്ട്രാ ഒരു പുതപ്പില്ലാത്ത ശ്രേഷ്ഠൻ. അവസാനമെല്ലാം അവിടെ എടുത്തപ്പം ചർമ്മലിഖിതവും രണ്ടു മൂന്ന് പുസ്തകവും മാത്രം. പിന്നുള്ളതാകെ റോമാ ഗവൺമെന്റിന്റെ വിലങ്ങുകൾ. ആ കടപ്പിൽ കിടന്നുകൊണ്ട് അവർ ആപത്തോ വാളോ നഗ്നതയോ ഒന്ന് മേശിക്കുള്ള ദൈവസ്നേഹത്തിൽ നിന്നെ വേർതിരിക്കും. പിന്നെ എവിടെ നിന്ന് വന്നാശാൻ ഇപ്പോഴത്തെ ഈ ബ്ലസ്, എവിടെ തിരിഞ്ഞാലും ബ്ലസ്, എന്തെന്റെ ബ്ലസ്, ബ്ലസ് കിട്ടിയെന്നൊരു ബ്ലിസ്. ബ്ലിസ് എന്ന് പറഞ്ഞ നിർവൃതി എന്നാണ്, കാശുണ്ടാക്കാൻ പറ്റിയ മാർഗം.
കാശ് ദൈവാനുഗ്രഹമാണോ? ഉത്തരം അല്ല.
തെളിവ്, ഈശോയടുക്കൽ പിശാച് ചെന്നിട്ട് പറയുന്നു, ഈ കാണുന്നത് മുഴുവൻ എങ്കൽ പരമേൽപ്പിക്കപ്പെട്ടിരിക്കും. എനിക്ക് ഇഷ്ടമുള്ളവന് ഞാനിതെല്ലാം, ബാക്കി നിങ്ങൾ പറ, ഞാനിതെല്ലാം കൊടുക്കും. എന്നെ വീണ് നമസ്കരിച്ചാൽ ഞാൻ നിനക്ക് തരാം. ഇനി പറ ഈശോ അവിടെ നിന്നാണ്ട് ഇങ്ങനെ കാണിച്ചാൽ മതിയായിരുന്നു, ഭൂലോകം മൊത്തം അവന്റെ കൈ കിട്ടിയാൽ അന്ന് തന്നെ. ക്രൂശുമരണവും വേണ്ട, ഒന്നും വേണ്ട, രക്തവും ഉറ്റണ്ട, ഉള്ള രക്തം ശരീരത്തിൽ വെച്ചുകൊണ്ട് ഇവിടെയൊക്കെ നടക്കാറുണ്ട്. ഈശോ വിളിച്ചു പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവയല്ലാതെ മറ്റാരെയും നമസ്കരിക്കുവാൻ പാടില്ല. എനിക്ക് നീ തരാമെന്ന് പറഞ്ഞ ഓഫർ ഒന്നും വേണ്ട. പിശാച് കൊണ്ടുതരുന്ന വഴിയിൽ കളഞ്ഞു കിട്ടുന്ന തങ്കമെന്ന് പറയുന്ന ഈ പണമൊന്നും ദൈവാനുഗ്രഹമല്ലെന്ന് പഠിക്കും. ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് കഷ്ടതയോടുകൂടി ദൈവരാജ്യ പ്രവേശനം. ഇങ്ങനെ അനേകം കഷ്ടങ്ങളിൽ കൂടെ നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നു. പണ്ടത്തെ നമ്മുടെ പിതാക്കന്മാരാരും അപ്പൊ അനുഗ്രഹിക്കപ്പെട്ടവരല്ലെന്നാ പലരുടെയും ചിന്ത. കപ്പയും മീനും കൊണ്ട് എത്രയെത്ര തലമുറകൾ കടന്നുപോയി. ഇന്ന് രാവിലെ എറണാകുളത്ത് നിന്ന് തന്നെ ഒരുത്തം വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ അറിഞ്ഞോ? ഞാൻ പറഞ്ഞില്ല. അല്ല അറിഞ്ഞോ? ഞാൻ ചോദിച്ചു, എന്താ അറിഞ്ഞോന്ന്? കപ്പയും മീനും ദേശീയ ഭക്ഷണമെന്ന് പേപ്പറിൽ വന്നു. ഞാൻ പറഞ്ഞു, അത് എവിടെയാ? എറണാകുളത്തുണ്ട്, നാളെ വെട്ടിയാഴ്ച വരാന്നാ പറഞ്ഞേക്കുന്നത്. ഇന്ത്യ ഇവിടെ ദേശീയ ഭക്ഷണമായി നമ്മുടെ കപ്പയും മീനും പ്രഖ്യാപിച്ചത്. കരങ്ങളെ ഉയർത്തിയൊന്ന് സ്തോത്രം ചെയ്തേ. അതെന്തിനാ സ്തോത്രം ചെയ്യിച്ചെന്നറിയാവോ? പണ്ട് നമ്മുടെ അപ്പന്മാരെ കൊണ്ട് ഈ പുള്ളികൾ പാടി, കപ്പയും മീനും തീർപ്പാൻ ഒത്തിരി പേരെ ചേഹർപ്പാൻ ഉപദേശിമാരും വന്നേ. ഓ ഹോ ഉപദേശിമാരും വന്നേ. കപ്പയും മീനും തീർപ്പാൻ എന്റെ അപ്പൻ മുണ്ടക്കയത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പോ അവിടുത്തെ കാരില്ല അങ്ങടെ പാടിയതാ, കപ്പയും മീനും തീർപ്പാൻ ഒത്തിരി പേരെ ചേഹർപ്പാൻ ഉപദേശിമാരും വന്നേ. ഓഹോഹോഹോദേശിമാരും വന്നേ. ആ കപ്പയും മീനും ഇപ്പൊ ദേശീയ ഭക്ഷണമാക്കുന്നു. ഒന്നുകൂടെ സ്തോത്രം ചെയ്തേ. ഇന്ത്യ ഗവൺമെന്റിന്റെ ബോധം കിളിച്ചു തുടങ്ങി.
ഇനി കേക്കണോ? നമ്മുടെ പിതാക്കന്മാര് പറഞ്ഞു, വീടി വലിക്കരുത്.
ഇപ്പൊ ഗവൺമെന്റ് വലക്കി പൊതുസ്ഥലത്ത് എവിടെങ്കിലും നിന്ന് വീടി വലിക്കുന്ന കണ്ടാൽ ഇടിച്ച് നിന്റെ കട്ടളക്കും. ആമ്പിള്ളാർ പോലീസുകാര് വന്ന് പിടിച്ചു പറിക്കും. ഇത് മൊത്തം നിന്നോട് പറഞ്ഞിട്ട് വീടും എത്ര ഉണ്ട് ബാക്കി? ആറിന് അതിഞ്ഞുണ്ട്. അതിന് ഇവൻ അങ്ങോട്ട് പറയുന്നു വലിക്കാൻ. കുറച്ച് പോലീസ് പോലീസ് എവിടെ കള്ളന്മാരുണ്ടോ അവിടെ പോലീസുണ്ടായിരിക്കും. കാരണം ഇവൻ പിടിച്ചു വലിക്കുന്ന മറ്റവൻ അടിച്ചു മാറ്റുന്നു. പോലീസ് ഇതുപോലെ ലേക്ക് കേട്ട ഡിപ്പാർട്ട്മെന്റ് പോലീസ്.
സുവിശേഷ പ്രസംഗത്തിന് ഒരു ചെറിയ മൈക്ക് സാങ്ഷൻ ഉണ്ടാ സാറ്,
ഡിവൈഎസ്സിയുടെ അടുത്ത് പോടൂ സാറേ. അവിടെ അവിടെ ചെന്നെങ്കിലും ഒക്കത്തുള്ളൂ. വേറെ പോലെ നീ എങ്ങനെ നടത്തി വിട, ഇവിടെ നിന്ന് ആരും അങ്ങോട്ട് വരുന്നില്ല. നീ എങ്ങനെ നമുക്ക് വരാനുള്ള നമ്മളെ മറക്കല്ലേ പെണ്ണച്ചോ? സുവിശേഷത്തിന് മൈക്ക് വേണ്ട.
സുവിശേഷത്തിന് എല്ലാം പറയും, രണ്ട് ബോക്സ് വെക്കാവ് കേട്ടോ. കൊളാമ്പി ഒന്നും വെച്ചുകളയല്ലേ,
അതെന്നാ എല്ലാവരും കേട്ടുപോകും. കേട്ടാൽ തത്തി പറഞ്ഞവരങ്ങ് തിരിഞ്ഞു പോകും. സുവിശേഷ കൊളാമ്പി വെക്കല്ലേ കേട്ടോ. ഇതൊന്നും വേണ്ട ആശാനെ, ഞങ്ങളുടെ പിതാക്കന്മാർ മെഗാഫോണും കണ്ട് നടന്ന് പ്രസംഗിച്ചവരാ.
ഇത്രയും സൗകര്യം തന്നതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. എന്തായിരുന്നാലും ഞങ്ങൾ പറഞ്ഞെടുത്താ ഇതെല്ലാം അവതാരം വന്ന് നിൽക്കുന്നത്. വീടി വലിക്കരുത് ഞങ്ങൾ പറഞ്ഞില്ലയോ? ഇനി വീടി വലിക്കരുത്. കപ്പയും മീനും ഞങ്ങൾ തിന്നില്ലയോ? ഇപ്പൊ ദേശീയ ഭക്ഷണമായി. ഇനി ഇങ്ങനെ ഓരോന്ന് ഇറങ്ങി ഇറങ്ങി ഇങ്ങോട്ട് വരും. അന്ന് നീ വിവരം അറിയും.
പറഞ്ഞതേ, കാശും വലിപ്പവും ദൈവാനുഗ്രഹമല്ലെന്ന് പഠിക്കാൻ.
പിശാച് പറഞ്ഞു, എന്നെ വീണ് നമസ്കരിക്കുന്നവന് ഞാനിത് മൊത്തം കൊടുക്കും. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത നിന്നെ ദൈവം അനുഗ്രഹിച്ചിട്ടാണെന്ന് പഠിക്കണം. ശരീരത്തെ മസൂരി വരുമ്പോൾ തമിഴ്നാട്ടുകാർ പറയുന്നൊരു വാക്കുണ്ട്, നമ്മളാ പറയുന്ന മസൂരി വന്നത്. അവരെന്താ പറയുന്ന അറിയാം? ആർക്കെങ്കിലും അറിയാവോ? തമിഴ് അറിയാവോ? അറിയത്തില്ല. ആ അമ്പക്കാർക്കും അറിയത്തില്ല. ആ അമ്മ വിളയാട്ട്, അമ്മ വിളയാട്ട് എന്ന് പറഞ്ഞാൽ ദേവി പ്രസാദം കൊണ്ടാണ് ശരീരത്ത് ഇത് വന്നതെന്ന്. കാരണം അതിനകത്തൊരു ഭാഗമുണ്ട്, ഇത് വന്നു കഴിഞ്ഞാൽ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ പല വിധത്തിൽ കൂടും, പ്രതിരോധ ശക്തി. അതുകൊണ്ട് ഇത് ദേവി വിളയാട്ട്, അമ്മ വിളയാട്ട് എന്നവർ പറയുന്നെങ്കിൽ നമ്മൾ നോക്കിയിട്ട് പറയാം, അയ്യേ ഇവനിങ്ങനെ ശാപമായി പോയല്ലോ. അല്ല, ഇതുപോലെ പിശാചിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും പണം ഒത്തിരി കിട്ടുന്നത്, കഷ്ടത അനുഭവിക്കുന്നത്. നിന്നെ ദൈവം സഹായിച്ച് കഷ്ടതയിൽ നിലനിർത്തിയിരിക്കുകയാ. കഷ്ടത പൊതിഞ്ഞ് 1 കിലോ കഷ്ടത 3 കിലോ കൃപയ്ക്കകത്ത് പൊതിഞ്ഞ കയ്യിലോട്ട് തരുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എന്റെ കൃപ നിനക്ക് മതി. ആഡംബര ജീവിയായി ജീവിച്ചൊരു മനുഷ്യൻ, ദേവന്റെ പടിപ്പരക്കിൽ ഒരുത്തൻ കിടക്കുന്ന എന്റെ പേരുകാരൻ ലാസർ, ലാസർ ദേഹം മൊത്തം വ്രണം, കാരണം അവൻ ഇന്നുവരെ പാല് കുടിച്ചിട്ടില്ല, കാരണം ശരീരത്തിന് ചൂട് പൊട്ടി വെളിയിലേക്ക് വരിക. ആപ്പിളവന്റെ നാക്കിൽ കടിച്ചിട്ടില്ല, ഇന്നുവരെ അവൻ ആപ്പിൾ കടിച്ചിട്ടില്ല, അവന്റെ നാക്കിന്റെ തുമ്പത്തിന്റെ രുചി അറിയത്തില്ല. നല്ല പഴവർഗ്ഗങ്ങൾ അവൻ കഴിച്ചിട്ടില്ല, ദേഹമെല്ലാം പൊട്ടിയെളിഞ്ഞ് വ്രണമായി കിടക്കുന്ന വ്രണരോഗി. തനവാന മേശയിൽ എന്തെങ്കിലും വീണാൽ അത് പറക്കി ഭക്ഷിക്കാൻ നിൽക്കുന്നവൻ. ഇവന്റെ കൂട്ടുകാര് പട്ടികളാ, അവിടെ എഴുതിയിരിക്കുന്ന പട്ടികളും വന്ന് അവന്റെ വ്രണം നക്കും. അങ്ങനെയാ വല്ലപ്പോഴും ഇത് കഴുകുന്നത്. ഡെറ്റോളില്ല, യാതൊരു മരുന്നുമില്ല, വെച്ചുകെട്ടില്ല. ഈ വ്രണരോഗി കിടന്ന് നിലവിളിക്കുകയാണ്. പക്ഷേ നിലവിളിയിലും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പിന്നെ ഈ ധനവാന്റെ വീട്ടിൽ പട്ടി കുരയ്ക്കും, ധനവാൻ അപ്പോഴും ദൈവത്തെ വിളിക്കത്തില്ല. എന്നാൽ പടിപ്പുറപ്പിക്കൽ കിടക്കുന്നവൻ ദൈവത്തെ സ്തുതിച്ചു പാടും. ഇവിടെ എഴുതിയിരിക്കുന്നത്, ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു. അടക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അടക്കാനുള്ള ആളുകൾ വന്നു തന്നെ അടക്കി. ഇതല്ല ലാസറിനെ കുറിച്ച് പറയുന്നത്. അവൻ മരിച്ചു, ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ പടിയിലേക്ക് കൊണ്ടുപോയി. 24-ാം വാക്യം വായിച്ചൊരു ബാക്കുട്ടി,
അബ്രഹാം പിതാവേ,
അബ്രഹാം പിതാവേ,
എന്നോട് കനി ഉണ്ടാകണമേ,
അയ്യോ എന്നോട് കനി ഉണ്ടാകണമേ,
ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിന് തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന്
വിളിച്ചു. വേദന അനുഭവിക്കുന്നു, നീ പണ്ട് സുഖിച്ചതോ? ഞാൻ വേദന അനുഭവിക്കുന്നു, അബ്രഹാം പിതാവേ സത്യം പറഞ്ഞാൽ ഞാൻ വേദന അനുഭവിക്കുന്നു. അപ്പോൾ അവിടെ വേദനയുണ്ട്. പാതാളത്തിൽ ഇവൻ ചെന്നിടത്ത് വേറെ എന്തോണ്ട്? 23-ാം വാക്യം വായിച്ചേ,
ധനവാനും മരിച്ചു അടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ.
അവിടെ യാതനയുണ്ട്, വേദനയുണ്ട്, യാതനയുണ്ട്.
മേലോട്ട് നോക്കി
27-ാം വാക്യം വായിച്ചേ,
അതിന് അവൻ, എന്നാൽ പിതാവേ അവനെ എന്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു.
അപേക്ഷയുമുണ്ട്, വേദനയുണ്ട്, യാതനയുണ്ട്, അപേക്ഷയുണ്ട്. പാതാളത്തിൽ ആരാധനയില്ല, ആരാധനയ്ക്ക് അവൻ പോയിട്ട് പിന്നെ. ഇവൻ ആകെ 3 വട്ടം പള്ളിയിൽ പോയവന്. ആദ്യം അവനെ മാമോസ മുക്കാൻ ഒന്ന് കൊണ്ടുപോയി തള്ള, എല്ലാം തന്റെയും തലത്തൊട്ടപ്പനും തലത്തൊട്ടമ്മയും എല്ലാം കൂടെ. രണ്ടാമതവൻ നടന്നു പോയി കല്യാണത്തിന്, പെമ്പളയം കൊണ്ട് തിരിച്ചു വന്നു. മൂന്നാമത് അവനെ എടുത്തുകൊണ്ട് പോയി അടക്കാൻ. ഈ 3 പേർക്ക് ഇവൻ പോയിട്ട് അവിടെ നിന്ന് ചെന്ന് ചേർന്നെടുത്ത് യാതനയുണ്ട്, വേദനയുണ്ട്, അപേക്ഷയുണ്ട്, ആരാധനയില്ല.
എന്നാൽ അവൻ അവിടെ കിടന്നുകൊണ്ട് വിളിച്ചു പറയുന്ന വാക്കുകൾ, അബ്രഹാം പിതാവേ അപേക്ഷ എന്തുവാ? 1, കനിയണമേ. 2, അപേക്ഷ എന്തുവാ? അബ്രഹാം പിതാവേ ലാസറിനെ എങ്ങോട്ട് അയക്കണമേ. അപേക്ഷ എന്താ? 3, അപ്പന്റെ വീട്ടിൽ ഇനിയുള്ളവരെങ്കിലും ഇങ്ങോട്ട് വരാതിരിക്കാൻ അവനെ അങ്ങോട്ട് അയക്കണമേ. ലാസറിനെ രണ്ടിടത്ത് വിടണം, 1, എന്റെ അടുക്കലേക്ക് വിടണം. അതെന്തിനാ? ഈ വിരലിന്റെ അറ്റത്തിൽ. എടാ, അന്ന് അവനെ കാർക്കച്ച് തുപ്പിവെച്ച് പോയപ്പോ ഈ വിരലിന്റെ അറ്റം പഴുത്തിരിക്കുന്നെന്ന് കണ്ടതല്ലേ? അപ്പൊ അതിന്റെ അറ്റത്ത് മുക്കി, ആ പഴുപ്പിന്റെ അറ്റത്ത് മുക്കി ഒരല്പം നാക്കാലൊന്ന് ഒഴിച്ചേക്കാൻ. ഇപ്പൊ മനസ്സിലായല്ലോ വെള്ളത്തിന്റെ വില. നരകത്തിൽ ചെന്നെങ്കിൽ വിവരം ചൊവ്വ എറിയാൻ ഒക്കത്തു. ഇപ്പൊ പറഞ്ഞത് സാധ്യമല്ല, ഇവിടെ ഉള്ളവർക്ക് അങ്ങോട്ടും അവിടെ ഉള്ളവർക്കും ഇങ്ങോട്ടും വരാനൊക്കത്തില്ല. ഇതിന് നടുവിൽ ഒരു പിളർപ്പുണ്ട്. ഞാന് തിയോളജിക്കലായിട്ട് അവിടെ ഒന്നും തെളിയിക്കാൻ ഇപ്പൊ സമയമെടുക്കുന്നില്ല. ഞാൻ വിളിച്ചു പറയട്ടെ, അബ്രഹാം പറഞ്ഞത് പറ്റത്തില്ല. പിന്നെ അബ്രഹാമിനെ വിളിച്ച്, അബ്രഹാം പിതാവേ, പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അബ്രഹാം തിരിച്ചു വെച്ച്, മകനേ വെള്ളം എന്റെ നാക്കിന്മേൽ തരയണമേ. അത് പറ്റത്തില്ല മകനേ. അങ്ങനെയാണെങ്കിൽ ലാസറിനെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് അയക്കണമേ. കാരണം എന്റെ അപ്പൻ ജീവിച്ചിരിക്കുന്നു, മൂപ്പിലെയും എന്നേക്കാൾ അതിക്രമം ചെയ്ത് അവിടെ ജീവിക്കുന്നവനാകുന്നു. എന്റെ സഹോദരന്മാർ 4-5 പേരുണ്ട്, അവരിതുപോലെ ഇങ്ങോട്ട് വരാതിരിക്കാൻ അവിടെ അവരെ ഒന്ന് വിട്ടേക്കണമേ. അപ്പോൾ പറയാണ്, അവിടെ മോശയും പ്രവാചകന്മാരും ഒക്കെ ഉണ്ട്, അവരുടെ വാക്കുകൾ കേൾക്കണം. ഇപ്പം പറഞ്ഞൊരു സത്യസത്യം കേൾക്കണം. അത് പറ്റത്തില്ല അബ്രഹാം പിതാവേ, അവര് പറഞ്ഞാൽ അവര് കേൾക്കത്തില്ല. മരിച്ചവരെന്ന് ഒരുത്തൻ ചെന്ന് പറഞ്ഞാ കേക്കും. ഒരുമാതിരി കേൾക്കാത്തവനൊക്കെ ലാസറി എന്ന് പറഞ്ഞാൽ ഏക്കോ എന്നാ പറഞ്ഞു. അതിനാ ഞാനിവിടെ വന്നേക്കുന്നത്. വേദവസ്തുത്തിലുണ്ട് ലാസറി എന്ന് പറയുമെങ്കിൽ ഒരുമാതിരി പെട്ട കേൾക്കാത്തവനൊക്കെ ഏക്കും. അബ്രഹാം പിതാവേ പച്ച ജീവനത്തോടെ ഒരുത്തൻ നേരിട്ട് ചൂചനം പറഞ്ഞാൽ
ഇന്ന് വരെ കേട്ട ചരിത്രം അവർക്കില്ല. നേരെ മറിച്ച് ഉറഞ്ഞ തുള്ളിപ്പറയാമെങ്കിൽ അവർ കേൾക്കും. കാരണം തുള്ളിപ്പറഞ്ഞെങ്കിലേ എറിക്കുമെന്നാ പറഞ്ഞത്, അല്ലാതെ പറഞ്ഞാൽ എറിക്കത്തില്ല.
പണ്ടുമുതലേ ഇതാ മരിച്ചവർ ഉറഞ്ഞ തുള്ളിപ്പറഞ്ഞാൽ നിനക്ക് എറിക്കും, ഇല്ലെങ്കിൽ കേൾക്കത്തില്ലെന്നാ പറഞ്ഞതിനർത്ഥം. അബ്രഹാം പിതാവേ അവനെ വിട്ടൊന്ന് തുള്ളിച്ചു പറയണം. അബ്രഹാം പിതാവ് പറഞ്ഞു, അപ്പറയുന്ന കേട്ടില്ലെങ്കിൽ അവരും നിന്നെ പോലെ യാതൊരു സ്ഥലത്ത് വന്ന് കിടക്കണം.
നിവർത്തിയില്ല. വന്നപ്പം നരകത്തിൽ നിന്നൊരു ടെലിഫോൺ ധനവാന്റെ വീട്ടിലോട്ട് വെക്കട്ടെ, ഞാൻ എന്റെ ഭാവനയിൽ ഒന്ന് വിളിക്കട്ടെ.
മൊബൈൽ ഫോൺ ഇല്ല, പണ്ടത്തെ വിളി കറക്കി
വിളിച്ചു.
ഹലോ
ഹലോ
ഹലോ, ആരാ? അച്ഛാനേ, ഞാനാ. ആരാ? ചത്തുവായ അപ്പച്ചൻ. പേടിക്കണ്ട പേടിക്കണ്ട, ഇവിടെ ഉള്ളവർക്ക് ഇനി അങ്ങോട്ട് വരാനൊക്കത്തില്ല.
മനസ്സിലായോ? അല്ല, ചത്തു കഴിഞ്ഞാ വാഴയുടെ മുട്ടി വരുമെന്ന് പറഞ്ഞാൽ തെറ്റാ.
ഇവിടെ ഉള്ളവർക്ക് അങ്ങോട്ട് വരാനൊക്കത്തില്ല. കൊച്ചാനെ, ഒരു സത്യം പറയാനാ ഞാനിപ്പോ വിളിച്ചത്. പേടിക്കണ്ടെന്ന്, എനിക്ക് അങ്ങോട്ട് വരാനൊക്കത്തില്ല. അപ്പച്ചൻ ഇപ്പോഴും നരകത്തിൽ തന്നെ ആണോ? ആന്നോടാ കൊച്ചോനേ, ഞങ്ങളിവിടെ സകല കർമ്മം തീർത്തിരിക്കുക. അപ്പച്ച അപ്പച്ചൻ ഇനി അവിടെ കിടക്കണ്ട. ഒന്നുമോനെ, നമ്മളവിടെ കിടന്ന് രാസോറ മേളിൽ ഇരിപ്പുണ്ട്. നമ്മൾ പിന്നെ എഴുന്നേറ്റ പാട്ടൊക്കെ പാടിയില്ലേ, അതുകൊണ്ട് അവൻ മേളിൽ ഇരിപ്പുണ്ട്. നിങ്ങൾ അവിടെ എന്തെല്ലാം ചെയ്തിട്ടും എനിക്കിവിടെ ഒരു ഗുണവും വന്നില്ല.
ഈ മരണം കഴിയുമ്പോ പണി നടത്തുന്ന പുള്ളികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ചിലപ്പോ വിചാരിക്കുന്നത് എന്തോ ഒരു വിഡ്ഢിത്വമായി കാണിക്കുന്നു. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയട്ടെ, അല്ല ഉള്ളത് പറയണമല്ലോ. എല്ലാരും വാഴ വെച്ചു, ഞാനും ഒരിക്കൽ വാഴ വെച്ചു. വാഴ ഏത്തക്കല്ല, വാഴ പെണ്ണെന്നെല്ലാം കുഴിച്ചു വെച്ചു. ഞാനും എണ്ണം വാങ്ങിച്ചു കുഴിച്ചു. എന്നാൽ ഒന്നാം തരം വാഴ അതിന്റെ തയ്യ വാങ്ങിച്ചുകൊണ്ട് വന്നത് അങ്ങ് ചാങ്ങമല, ചാങ്ങമല വിത്ത് എന്ന് പറയുന്ന വലിയ പ്രസിദ്ധമായ വിത്താണ് ഞങ്ങളുടെ അവിടെ ചാങ്ങമല വിത്ത്. കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ഞാനൊന്നും നോക്കാൻ പോയില്ല. വാഴ കൊലച്ചു, നല്ല ഒന്നാം തരം കൊല. ഞാനത് കണ്ടു സന്തോഷിച്ചു. വളഞ്ഞു നിറഞ്ഞപ്പോ വെട്ടി ചന്ത കൊണ്ടെന്ന്, ഈ ചെങ്ങന്നൂർ ചാത്താമ്പുറത്ത് ചന്ത കൊണ്ടെന്ന് വിറ്റപ്പം 15 രൂപ കിട്ടി. വേറെ എന്നെ പോലെ വാഴ വെച്ച ആണുങ്ങളെല്ലാം കൊണ്ടുവന്ന് വിട്ടു. അവർക്കൊക്കെ 250, 300 ഒക്കെ കിട്ടി. ഞാൻ വലിയ കാര്യത്തിൽ 15 കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വരിക. കാരണം വാഴ വെത്തിന് 5 രൂപ ആയുള്ളൂ, പിന്നെ 10 രൂപ ലാഭമാണ് എനിക്ക്. അവരെന്നോട് ചോദിച്ചാണ്, ഞാൻ പറഞ്ഞു ചന്ത പോയി. ആ എന്താ ഉണ്ട്? തിരക്കുമല്ലോ ഉണ്ടായിരുന്നു. ഓ ഉണ്ടായിരുന്നു, കൊല ഉണ്ടായിരുന്നു. ഏറ്റവും കൊണ്ടുവന്ന് വിറ്റു. എന്തോ കിട്ടി? 15 രൂപ കിട്ടിയ. ഏ 15? ചുമ്മാ കളിയാക്കാതെ ഉദ്ദേശം. 15 കിട്ടി. ഓ ഞങ്ങളൊക്കെ കൊല കിട്ടി, നിങ്ങൾക്കൊക്കെ എത്ര കിട്ടി? 250, 275, 300. ഇവനാന്നേ 350 രൂപയുടെ ഒരു കൊല താക്കി വെച്ചു. ആ എന്നാ അങ്ങനെ? ഞാൻ ചോദിച്ചു അതെന്താ ഇങ്ങനെ? അപ്പൊ അവര് ചോദിക്കാം, എത്ര പടല ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു പടല ഒന്നും ഇല്ലായിരുന്നു, പിന്നെ ഒരു 3 കായ, പിന്നെ 2 മാന്നിക്കായും ഉണ്ടായിരുന്നു. അതേ ഉള്ളായിരുന്നു. ആ അതേ ഉള്ളായിരുന്നു. അപ്പൊ ആ 15 കിട്ടിയ ലാഭമാ. വളവൊന്നും ഇട്ടില്ലായിരുന്നു? ഞാൻ പറഞ്ഞില്ല. വെള്ളം കോരിയില്ലയോ? ഫുർഡാനിട്ടായിരുന്നു. ഒന്നും ചെയ്തില്ലയോ? ഇല്ല. അയ്യോ മണ്ടച്ചാർ ഉപദേശി, അങ്ങനല്ല. സ്തോത്രം പറയുമ്പോലല്ല വാഴ വെക്കുന്നത്, അതിന്റെ ചില സൂത്രങ്ങളുണ്ട്. ആ എന്നാ ഇതേ കിളച്ചെടുക്കുമ്പോ തന്നെ ആദ്യം ഫുർഡാൻ എന്ന് പറയുന്ന സാധനമാണ്. അവര് ഫുർഡാൻ എന്നല്ല പറഞ്ഞു, കുരുടാൻ. കുരുടാൻ ഇടണം. ഓ ആ അതെനിക്കറിയത്തില്ല. വാഴമാളത്തിൽ ഇതെന്ന, ഇത് ചാണകപ്പാലിൽ മുക്കയൊക്കെ വെക്കുന്ന നല്ലതാ ഫുർഡാനോട് ഇട്ട്. ആ എന്നിട്ട് ഇതെല്ലാം വെച്ചിട്ട് ഈ എല്ലുപൊടി ഫാക്ടം ഫോസ്. അയ്യോ ഇതൊന്നും ഞാൻ ആദ്യം കേൾക്കുക. ആ ഇതൊക്കെ ഇട്ട് വാഴക്കൊല വെട്ടുന്നതിന് മുമ്പ് യൂറിയ ഉപ്പുവളവ് ഇതൊക്കെ ഞങ്ങൾ കയറ്റും. കാരണം കൊലയുടെ കായൊന്നും ദൃഢം വരാനൊക്കെ ഒന്ന് എനിക്കറിയത്തില്ല. ഇനിയെങ്കിലും തെറ്റുപറ്റരുന്നു. ഓ ഇല്ലേ, ഇങ്ങോട്ട് പോയപ്പോ ഞാൻ വിചാരിക്കടാ അതൊക്കെ എന്തൊക്കെ പറഞ്ഞു, ഫുരിടാൻ ഫാക്ടം ഫോസ് എല്ലുപൊടി. എനിക്ക് എന്റെ ഓർമ്മയിൽ വന്നത് മൊത്തം ഈ 15 രൂപയും ബാക്കി 25 പോക്കറ്റിൽ കിടന്നുകൊണ്ടുള്ള 40 രൂപയ്ക്ക് വാങ്ങിച്ചു. വാങ്ങിച്ച് ഞാൻ എന്റെ വാഴയുടെ മുട്ടി തിന്നു പറഞ്ഞു, പൊന്നും കൊടുത്ത വാഴയെ എനിക്കറിയത്തില്ല. നീ ഇത്രയൊക്കെ ചെയ്തു തന്നല്ലോ, വളരെ ഉപകാരം. ഇനിയെങ്കിലും വേണ്ട ഈ ആപത്തം വരാതിരിക്കാൻ ഞാൻ ഇതിന്റെ മുറ്റ ഈ കൊണ്ടുവന്ന മൊത്തം അല്ലെ പുരടാന് പാക്ടംബോസ് മറ്റോ മറിച്ചോ എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് 41 ദിവസം ഞാൻ വെള്ളം കോരി. എന്തിനാ ശരി
മാണത്തിന് വെള്ളം കോരുന്ന എന്തിനാന്നാ ഞാൻ എന്നോട് തന്നെ ചോദിക്കാറ്. ഈ മണ്ടച്ചാർക്ക് അതും അറിയത്തില്ല.
കോരുക 41 ദിവസം വെള്ളം കോരി, എന്തോ ഗുണ? ഇനി ഇതിനകത്തുനിന്ന് ഒരു കൊല കിളിക്കുവോ? ഇല്ല. കൊല വെട്ടുന്നതിന് മുമ്പ് വളവിട്. അതാ ശരി. സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്ന് ഈ പ്രസംഗം ഒരു 2 മണിക്കൂർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നാൽ എന്റെ ആത്മസുഖം. കാരണം ഇനിയാ എനിക്ക് എന്റെ ഭാവി പ്രത്യാശ പറയേണ്ടത്. ദേ അവസാനം ഒരു വാക്ക് ഒന്ന് വായിച്ചേരേ. ഏതാ? വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 13-ാമത് വാക്ക്.
അവൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ.
എഴുതുക, വാമൊഴിയല്ല വാമൊഴിയല്ല വരമൊഴി. എഴുതുക, റെക്കോർഡ് ചെയ്തോളാൻ. എഴുതുക, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ
അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു.
മരണം ഒരു ദൈവ പൈതലിന് അവന്റെ പ്രവൃത്തിയിൽ നിന്നുള്ള വിശ്രമമാണ്. നിനക്കോ രക്ഷിക്കപ്പെടാത്ത നിനക്ക് യാതന വേദന അപേക്ഷ, അവിടെ ജ്വാലയുണ്ട്. എരിയുന്നേ, ദാഹിക്കുന്നേ, പൊരിയുന്നേ വിളിച്ചു പറയുന്ന നിലവിളികളുണ്ട്. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ മരണം നിന്റെ കണ്ണിനെ തപ്പിയാൽ നിന്റെ നിത്യത എവിടെ ചിലവഴിക്കും? സ്നേഹിത, നീയിരിക്കുന്ന കല്ലിന്റെ തൊട്ട് കീഴെ മൂക്കനിരിപ്പുണ്ട്, നീ കണ്ടില്ല? തമ്പുരാതനാഥിന്റെ കണ്ണ് പൊത്തി നിന്നെ രക്ഷിക്കാൻ അവിടെ നിർത്തിയിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് കല്ലുടമ്പിൽ സാധന വിരിപ്പുണ്ട്. എത്തിച്ചാടി പിടിച്ചാൽ നിന്റെ ആയുസ് പോക്കാം. ഞാൻ ആർക്ക് വേണ്ടി ഇന്ന് രാത്രി ഇത് പറയുന്നെന്ന് എനിക്കറിയത്തില്ല. എന്നോട് പറയാൻ പറഞ്ഞാൽ ഞാനങ്ങ് പറയുന്നുള്ളൂ. ഇന്ന് രാത്രി നിന്റെ മരണശയ്യായിരിക്കുമോ ആർക്കറിയാം? നാളത്തെ ഉദയസൂര്യൻ നിന്റെ മരണവാർത്തയോടുകൂടിയാണോ വെളിച്ചം തരാൻ തുടങ്ങുന്നത്? ആർക്കറിയാം? അങ്ങനെയാണെങ്കിൽ ഇത് നിന്റെ അവസാനത്തെ കഴിവിയാണ്. രാത്രി ഇരിക്കുന്നിരിപ്പിൽ ജീവന്റെ നായകനായ യേശുവിനോട് പറ, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. കർത്താവേ, ആ ഭാഗ്യാവസ്ഥ എനിക്കും തരണമേ. ഞാനാണ് ഇന്ന് രാത്രി മരിക്കുന്നെങ്കിൽ ക്രിസ്തുവിൽ മരിക്കുവാൻ, ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിക്കുവാൻ എനിക്ക് ഭാഗ്യം തരണമേ. അതെ, അപ്പോഴാണ് പറയാൻ ഒക്കുന്ന ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം, പ്രയാസം, ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കാം. എല്ലാ കണ്ണുകളും ദൈവസനത്തിൽ അടയട്ടെ.
എല്ലാ തലകളും ദൈവ മുൻപാകെ വണങ്ങട്ടെ. ജീവന്റെ നായകന്റെ മുൻപാകെ തലകൾ വണക്കൂ. എനിക്ക് ആയുസ്സും ആരോഗ്യവും തന്ന് ഇന്ന് രാത്രി തിരുവചനം കേൾക്കുവാൻ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന ദൈവമേ, സ്തോത്രമെന്ന് ആദ്യം പറ. യേശു ക്രിസ്തുവിനെ കാൽവറിയിൽ എനിക്ക് വേണ്ടി തല്ലി തകർത്ത് അവന്റെ മരണത്താൽ എന്റെ നരകം മാറ്റി എന്നെ ഒരു ദൈവ പൈതലാക്കി തീർക്കുവാൻ ക്രിസ്തു യേശുവിനെ കാൽവറിയിൽ ഏൽപ്പിച്ചു കൊടുത്ത ദൈവമേ, എനിക്ക് പ്രായച്ചിത്തമായി ക്രിസ്തുവിന്റെ മരണം ഇന്ന് രാത്രി ഞാൻ എന്റെ സ്വന്തമായി ഏറ്റെടുത്ത് ക്രിസ്തു യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചു വാഗൊണ്ടേറ്റു പറഞ്ഞുകൊള്ളു. ഇന്ന് രാത്രി നിന്റെ പേര് സ്വർഗത്തിൽ ചാർത്തുകയാണ്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് നിന്റെ പേര് മായ്ച്ച് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുന്ന രാത്രിയാണ് ഇന്ന് രാത്രി.
നീ ദൈവത്തോട് മാത്രം സംസാരിക്കും. എന്റെ ദൈവമേ, എന്റെ പ്രാണൻ നിന്റെ ജീവഭണ്ഡത്തിൽ കെട്ടിയിരിക്കുക.
ഞാൻ ഈ വലിച്ച ശ്വാസം പുറത്തേക്ക് വിട്ടത് ഇനി ഒന്നുകൂടെ അകത്തേക്ക് വലിക്കണമെങ്കിൽ അവിടുത്തെ ദയുണ്ടല്ലാതെ സാധിക്കത്തില്ല. മരണം എന്റെ മുഖം തപ്പുന്നതിന് മുമ്പ് എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ക്രിസ്തു യേശുവിലെ ജീവനെങ്കിലേക്ക് പകരണമേ എന്ന് പ്രാർത്ഥിച്ചുള്ളൂ. യേശു ക്രിസ്തു എനിക്ക് പകരം കാൽവറിയിൽ മരിച്ചു എന്നും അവന്റെ മരണം എന്റെ നരകം നീക്കി എന്നെ ഒരു ദൈവ പൈതലാക്കി. ഉറക്കറയിൽ അവിടുത്തെ ആത്മാവ് സംവാദിക്കുമാറാകണമേ. ഇതിലൊന്നും നഷ്ടപ്പെടരുതേ, ഇതിലൊന്നും നരകയോഗ്യരാകരുതേ, ഇതിലൊന്നും നഷ്ടപ്പെട്ടു പോകരുതേ. നിങ്ങൾ പ്രാർത്ഥിക്കും. നിന്റെ പ്രാണൻ പോകുന്നതിന് മുമ്പ് ദൈവത്തെ വിളി, അതാ ശരി. തൊലഞ്ഞു പോകുന്നതിന് മുമ്പേ മാനസാന്തരപ്പെട്, അതാ ശരി. ദൈവഭാഗത്തേക്ക് തിരി, അതാ ശരി. ദൈവത്തിന് പകരം ദൈവത്തിന്റെ ആളുകളായിരുന്നു നിങ്ങൾ. ഞങ്ങൾ ദൈവത്തിന്റെ ദൂത് വിളിച്ച് പറയാ, ഇന്ന് രാത്രി നീ ഗുണപ്പെടണേ. കുടിയാതിന് കുടി നിർത്ത്, വേശ്യാലോചന ചെയ്യുന്നവരെ നിർത്തത്, മോഷ്ടാവേ മോഷണം നിർത്ത്. നീ ദൈവത്തെ വിളിക്കോ. നീ ചുവിച്ചഴം കെട്ടിട്ട് എത്ര നാളായി ആശാനെ, എവിടെ ചെന്നിരുന്നാലും നിന്റെ രോഗവിവരം പറഞ്ഞ് ലാടൻ പറയും പോലെ പറഞ്ഞു നിന്നെ ഇറക്കി വിടുകയല്ലയോ. നിന്റെ ഹൃദയത്തിനകത്ത് കത്തി കയറ്റുന്ന ഇന്ന് വരെ ആരെങ്കിലും പറഞ്ഞോ തന്നില്ല. ഇന്ന് രാത്രി ഇത് കേട്ടോ, കീറട്ടുന്ന രാത്രി നിന്റെ നെഞ്ച്. മരണം നിന്റെ തൊണ്ടയ്ക്ക് കത്തി വെക്കുന്നതിന് മുമ്പ് ഇന്ന് രാത്രി യേശുവിനെ ഏറ്റെടുക്കോ.